ഓസ്ട്രേലിയയിലെ വിവിധ കൗൺസിലുകൾ പ്രദേശവാസികൾക്ക് സൗജന്യമായി ഹാർഡ് റബ്ബിഷ് റിമൂവൽ എന്ന സൗകര്യം ഒരുക്കുന്നുണ്ട്. വീടുകളിലെ റീസൈക്കിൾ ചെയ്യാൻ കഴിയാത്ത പഴയ വസ്തുക്കളാണ് സാധാരണയായി കൗൺസിൽ ഒരുക്കുന്ന സേവനം വഴി എടുത്തുകൊണ്ടുപോവുക. എന്നാൽ പല മാനദണ്ഡങ്ങളും പാലിക്കേണ്ടതുണ്ട്. ഇവ തെറ്റിച്ചാൽ പിഴയടക്കേണ്ടതായും വന്നേക്കാം. ഇക്കാര്യമാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. ഓസ്ട്രേലിയയിൽ വീടുകളിൽ നിന്ന് എടുത്തുകൊണ്ടുപോകുന്ന ഹാർഡ് റബ്ബിഷ് മാലിന്യങ്ങളിൽ പലതും തന്നെ ലാൻഡ്ഫില്ലായി മാറുകയാണ് ചെയ്യാറ്. അഥവാ പല പാർക്കുകളും നിർമ്മിക്കുമ്പോൾ അതിനടിയിൽ കുഴിച്ചിടുകയാണ് ചെയ്യുന്നത്. ഹാർഡ് വേസ്റ്റ് കളക്ഷന്റെ ഭാഗമായി കൗൺസിലുകൾ കൊണ്ടുപോകുന്ന വസ്തുക്കളും ഇതിൽ ഉൾപ്പെടാറുണ്ട്. റീസൈക്കിൾ ചെയ്യാൻ കഴിയാത്ത പഴയ സോഫകളും മറ്റ് ഫർണിച്ചറുകളും ഇതിൽ ഉൾപ്പെടുന്നതായി ഓസ്ട്രേലിയയിലെ നോൺ പ്രോഫിറ്റ് പരിസ്ഥിതി സംഘടനയായ പ്ലാനറ്റ് ആർക്കിലെ സീനിയർ റീസൈക്ലിംഗ് ക്യാമ്പയിൻസ് മാനേജറായ അലജാൻഡ്ര ലക്ലെറ്റ് പറയുന്നു.
It's a very good example of something that cannot be recycled if you think about how furniture is made from so many different materials, right? Let's say a sofa. Maybe the base or the body is made out of wood, and then you have all the fabric around it, all the textiles, and then you have all the stuffing, which could be a different thing. And it's just pretty much impossible to recycle it correctly or just not financially viable. So that will end up in landfill.
വീണ്ടും ഉപയോഗിക്കാൻ കഴിയാത്തതും റീസൈക്കിൾ ചെയ്യാൻ കഴിയാത്തതുമായ വസ്തുക്കൾ വീടുകളിലെത്തിക്കൊണ്ടുപോകുന്ന സേവനമാണ് ഹാർഡ് വേസ്റ്റ് കളക്ഷൻ. ഇതിനായൊരു ബുക്കിംഗ് സംവിധാനം ഈ സേവനം ഒരുക്കുന്നവർക്ക് ഉണ്ടാകും. ഒരു പ്രദേശത്തെ മുഴുവൻ വീടുകളിലും ഒരുമിച്ച് പഴയ വസ്തുക്കൾ എടുത്തു മാറ്റുന്നതിന് പകരം ബുക്കിംഗ് അനുസരിച്ചാണ് സിഡ്നിയിലെ ബ്ലാക്ക് ടൗൺ സിറ്റി കൗൺസിൽ പ്രവർത്തിക്കുന്നത്. പല കൗൺസിലുകളിലും ഒരു പ്രത്യേക സമയത്ത് എല്ലാ വീടുകളിലുമായി ഹാർഡ് വേസ്റ്റ് കളക്ഷൻ നടത്തുന്നുണ്ടെങ്കിലും ഓൺലൈനോ ഫോൺ വഴിയോ ആയുള്ള ബുക്കിംഗ് വഴിയാണ് ബ്ലാക്ക് ടൗൺ സിറ്റി കൗൺസിലിലെ സേവനമൊരുക്കുന്നതെന്ന് കൗൺസിലിന്റെ പ്രോജക്ട്സ് ആൻഡ് സിസ്റ്റം ഓഫീസറായ മരിയ ഹോൺറോഗിയാനിസ് ചൂണ്ടിക്കാട്ടുന്നു.
We are an on-call service, so residents are required to give us a call or go online, and we will provide them with the next available booking date. There are some council areas that are rotational or on a schedule. We don't do that here. We give up to 12 cleanups a year in Blacktown City Council, and residents are required to make a booking for those collections.
ഓരോ കൗൺസിലിലും വീടിന് പുറത്ത് ഹാർഡ് വേസ്റ്റ് വയ്ക്കുന്നത് സംബന്ധിച്ചുള്ള പ്രത്യേകമായ നിബന്ധനകൾ ഉണ്ടാകും. എത്രമാത്രം വെക്കാം, എന്തെല്ലാം വെക്കാം, ഏതെല്ലാം രീതികളിൽ വെക്കണം, ഇതെല്ലാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്.
The items cannot go on the nature strip until one day before the collection date, and this is to reduce things such as neighbors illegally dumping and non-compliant materials being added to the collection as a result of the illegal dumping. In cases where there's non-compliance, we try and always educate the residents first, get them to do the right thing and comply with our conditions. However, if this isn't the case, fines of up to $4,000 may apply.
ഓരോ കൗൺസിലിനെയും ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റ് സന്ദർശിച്ചുകൊണ്ട് ഇക്കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. ചില കൗൺസിലുകളിൽ അനുവദിക്കുന്ന വസ്തുക്കൾ മറ്റു കൗൺസിലുകളിൽ അനുവദിക്കണമെന്നില്ല. പൊതുവായി കൗൺസിലുകൾ ഹാർഡ് റബ്ബിഷ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്ന വസ്തുക്കളുടെ ഉദാഹരണങ്ങൾ പങ്കുവയ്ക്കുകയാണ് മെൽബണിലെ മെറിബെക്ക് സിറ്റി കൗൺസിലർ മാർക്ക് റയൽ.
The hard waste are things like household furniture, mattresses and the bases of mattresses, and also white goods, you know, from washing machines to dishwashers, fridges, freezers and things like that, as well as carpet and the underlay of carpet, and finally wrap metal, timber and sheet glass.
എന്നാൽ നിർമ്മാണ വസ്തുക്കൾ ഉൾപ്പെടെ ചില വസ്തുക്കൾ ഇതിൽ ഉൾപ്പെടുത്താൻ അനുവാദമില്ല.
The sort of things we don't collect would be construction materials, and that's an important one because a lot of people get it confused. So if you're doing renovations or constructions in your house, you shouldn't be putting out all of those materials that you might be demolishing and pulling out. You have to dispose of those through a waste service. You can't put out chemicals, oils, poisons or paints, and you can't put out tires or bean bags or polystyrene and things like that.
E-waste അഥവാ electronic waste ഹാർഡ് റബ്ബിഷിൽ നിരോധിച്ചിരിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് വിക്ടോറിയ. അതുകൊണ്ട് കൗൺസിലിന്റെ സൈറ്റിൽ അനുവദിച്ചിട്ടില്ലെങ്കിൽ ഇലക്ട്രോണിക് വേസ്റ്റ് സ്വീകരിക്കുകയില്ല എന്ന് സസ്റ്റൈനബിലിറ്റി വിക്ടോറിയയുടെ ഇന്റീറിയം സിഇഒ മാറ്റ് ജെനിവർ ചൂണ്ടിക്കാട്ടുന്നു.
E-waste, which is defined as anything with a plug or a battery or a power cord, it's not allowed to be sent to landfill. The same principle really applies no matter where you are in Australia. You shouldn't be putting e-waste in any of your bins in your house. So anything like TVs and batteries and hair dryers and fridges, they need to be disposed of at certain locations.
Electronic waste സ്വീകരിക്കുന്ന ഇടങ്ങൾ അറിയാൻ കൗൺസിലിന്റെ ട്രാൻസ്ഫർ സ്റ്റേഷനുകളുമായി ബന്ധപ്പെടുന്നത് സഹായിക്കുമെന്നും ജനവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പെയിന്റ് ഹാർഡ് റബ്ബിഷിൽ സാധാരണ അനുവദിക്കുന്നതല്ല. ഇതിനായി പെയിന്റ് ബാക്ക് എന്ന ദേശീയതലത്തിൽ പ്രവർത്തിക്കുന്ന സംവിധാനം ഉപയോഗിക്കാവുന്നതാണ്. ഇതുവഴി നദികളിലും മണ്ണിനടിയിലും പെയിന്റും അനുബന്ധ വസ്തുക്കളും എത്തുന്നത് തടയാൻ കഴിയും. രാസപദാർത്ഥങ്ങൾ ഉൾപ്പെടെ അപകടകരമായ വസ്തുക്കൾ കളയുന്നതിനായി സംസ്ഥാനങ്ങൾ പ്രത്യേക പരിശീലന പരിപാടികൾ സൗജന്യമായി നടത്താറുണ്ട്. ഇത്തരത്തിൽ അപകട സാധ്യതയുള്ള വസ്തുക്കൾ മറ്റുള്ളവയിൽ നിന്ന് മാറ്റി സുരക്ഷിതമായി കളയുന്നത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തത്തിൽ ഉൾപ്പെടുന്നതായി ജനേവർ ചൂണ്ടിക്കാട്ടി.
Chemicals like cleaners, bleach, even nail polish removal can be hazardous. Things like insect sprays, pesticides, any fuel, any gas canisters, they're all hazardous products and definitely shouldn't be put in your bin. And even more importantly, should be never tipped down your drain. They need to go to a special disposal point.
ഇതിനു പുറമെ വീടുകൾക്ക് മുൻപിൽ ഹാർഡ് റബ്ബിഷായി വെച്ചിരിക്കുന്ന വസ്തുക്കൾ എടുത്തുകൊണ്ടുപോകുന്നതും അപകടകരമാകാമെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പല കൗൺസിലുകളും ഇതിനെ നിരുത്സാഹപ്പെടുത്തുന്നു. ചില കൗൺസിലുകൾ ഇത് ചെയ്യുന്നവർക്കെതിരെ പിഴയും ഈടാക്കാറുണ്ട്. ഇക്കാരണത്താൽ ഓരോ കൗൺസിലിനെയും ബന്ധപ്പെട്ട് നിബന്ധനകൾ അറിയേണ്ടതുണ്ട്. അതേസമയം സുരക്ഷിതമായ രീതിയിൽ വസ്തുക്കൾ എടുക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നവരുമുണ്ട്. സുരക്ഷിതമായ വസ്തുക്കളുടെ ഫോട്ടോയും മറ്റും ഓൺലൈനായി ഹാർഡ് റബ്ബിഷ് റെസ്ക്യൂ ഗ്രൂപ്പ് എന്ന സംഘടന പ്രസിദ്ധീകരിക്കാറുണ്ട്. ഇത്തരത്തിലൊരു പരിശോധന നടത്തിയതിനു ശേഷം ഇവയെടുക്കുന്നതിൽ തെറ്റില്ല എന്നാണ് കൗൺസിലർ റൈലി ചൂണ്ടിക്കാട്ടുന്നത്.
If you're picking up something, it's really incumbent on you to check that it is safe to reuse, particularly if it's an electrical item and you need to get it checked or repaired. And in fact, we are really encouraging people to repair things. We also still encourage people to do that sharing and the reusing. And you can do a lot of online services on social media and so on where you can actually put products up. And you know, it might be a really good piece of furniture that you don't want to put into a waste system. You just want it to be reused.
നിങ്ങളുടെ പ്രദേശത്തെ കൗൺസിലുകൾ എങ്ങനെയാണ് ഹാർഡ് റബ്ബിഷ് എടുത്തുകൊണ്ടുപോകുന്നത് എന്നത് സംബന്ധിച്ച് അറിയുന്നതിനായി നിങ്ങളുടെ കൗൺസിലിനെ ബന്ധപ്പെടുക. ഓൺലൈനായും ഫോൺ മുഖാന്തരമായും മിക്ക കൗൺസിലുകളെയും ബന്ധപ്പെടാൻ കഴിയും. കൂടുതൽ വിലപ്പെട്ട വിവരങ്ങൾക്കായി പ്ലാനറ്റ് ആർക്ക് എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. recyclingnearyou.com.au എന്ന സൈറ്റിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാണ്.